വേർപെട്ട വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടരുന്നുണ്ട്. അവരിൽ കാണുന്നിടത്തോളം ലോകമയത്വം മറ്റനേകരിലും കാണാറില്ല എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ദുഃഖസത്യമാണ്. ആരോ പറഞ്ഞു, ഏതാനും കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോട് ഉപയോഗിക്കാതിരുന്നിട്ട് തങ്ങൾ വേർപെട്ടവരാകുന്നു എന്ന് കരുതുന്നത് വലിയ അബദ്ധമാകുന്നു എന്ന്. വേർപാട് ആദ്യം ഹൃദയത്തിലാകുന്നു ഉണ്ടാകേണ്ടത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
നാം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണല്ലോ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാം അധ്യായത്തിന്റെ ആദ്യത്തെ പത്ത് വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കഴിഞ്ഞു. കർത്തൃ ശുശ്രൂഷയിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക ആശ്വാസം എന്ന വിഷയമാണ് ആറാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ശുശ്രൂഷയിലെ വിവിധ കാര്യങ്ങൾ നാം ചിന്തിച്ചു. തുടർന്ന് പൌലോസിന്റെ വ്യക്തിപരമായ അപേക്ഷയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പൌലോസ് ഇവിടെ കരഞ്ഞു പറയുന്നത് പോലെ തോന്നും. കൊരിന്തിൽ തന്റെ ശുശ്രൂഷ മൂലം കർത്താവിങ്കിലേക്ക് വന്നവരെ എത്ര ആർദ്രതയോടെയാണ് പൌലോസ് കരുതുന്നത്. അവർ ചെറിയ ശിശുക്കളായ വിശ്വാസികളാണ്, ക്രിസ്തുവിൽ ശിശുക്കൾ. ജഡീകർ എന്നാണല്ലോ പൌലോസ് അവരെ വിളിച്ചത്. എന്നാൽ പൌലോസിന്റെ ഹൃദയം അവരിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഈ ആറാം അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും അവന്റെ ഹൃദയം പൊട്ടി അവൻ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. തന്റെ ജനങ്ങൾക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന അപ്പോസ്തോലൻ അവൻ അവർക്ക് വേണ്ടി കരഞ്ഞ് അപേക്ഷിക്കുകയാകുന്നു. 11, 12, 13 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. അല്ലേ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കീൻ എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. കൊരിന്തിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ വെറും ശിശുക്കളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അവന്റെ ആത്മാർത്ഥമായുള്ള അപേക്ഷയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പൌലോസ് തന്റെ സ്നേഹനിർഭരമായ ഹൃദയം തുറക്കുന്നു. സ്നേഹവും വിശാലതയും അവരിലും ഉണ്ടാകുവാൻ പൌലോസ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ വെറുക്കുകയും അവന്റെ വചനത്തെ തള്ളിക്കളയുകയും ദൈവത്തെയും അവന്റെ വചനത്തെയും സ്നേഹിച്ചവർക്ക് മുറിവുണ്ടാക്കുകയും ചെയ്ത ആളുകളുടെ ഹൃദയം പോലും പൌലോസ് ചലിപ്പിച്ചു എന്നാണ് വാസ്തവം. എന്തൊരു കഴിവില്ലേ! സഭയുടെ ആദ്യകാലങ്ങളിൽ അത് വാസ്തവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അത് സത്യം തന്നെയാണ്. താങ്കൾ ക്രിസ്തുവിനുവേണ്ടി നിൽക്കുവാൻ തയ്യാറായാൽ അത് വില കൊടുക്കേണ്ട സംഗതിയാണെന്ന് താങ്കൾ അറിയും. ക്രിസ്തുവിനുവേണ്ടി നിൽക്കുക എന്നാൽ അത് ഒരുതരം കളിയല്ല. തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നാം വന്നിരിക്കുന്നത്. പലപ്പോഴും തെറ്റായി ഉപയോഗിക്കാറുള്ളതും വ്യാഖ്യാനിക്കാറുള്ളതുമായ ഒരു ഭാഗമാണിത്. ചിലർ ഈ ഭാഗത്തെ ആണി പോലെ കഠിനമാക്കുകയും സ്നേഹമില്ലാത്ത ഒന്നാക്കുകയും ചെയ്യും. എന്നാൽ പൌലോസ് ഇവിടെ പറയുന്നത് ഒരു മനുഷ്യന്റെ ആർദ്രമായ ഹൃദയത്തിൽ നിന്നും വരുന്ന സ്നേഹനിർഭരമായ വാക്കുകളാണ്. കൊരിന്തിലെ വിശ്വാസികളോടുള്ള സ്നേഹത്താൽ, അവരോടുള്ള കരുതലിനാൽ പൌലോസിന്റെ ഹൃദയം മിക്കവാറും പൊട്ടാറായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത്ര ആത്മാർത്ഥതയോടെ അവൻ സംസാരിക്കുന്നു. അവൻ, ഞാൻ പറഞ്ഞല്ലോ, സ്നേഹവും വിശാലതയും അവരിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മനോഭാവം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഓരോരുത്തർക്കും, എന്തിന്, ഓരോ വിശ്വാസിയിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റുള്ളവരെ ചലിപ്പിക്കും, മറ്റുള്ളവരെ സത്യം മനസ്സിലാക്കുന്നതിനുവേണ്ടി സഹായിക്കും. നാം അധികം പ്രസംഗിച്ചില്ലെങ്കിലും ഈ മനോഭാവം നമ്മിലുണ്ടെങ്കിൽ എന്തുമാത്രം വ്യതിയാനം മറ്റുള്ളവരിൽ ഉണ്ടാകുമെന്നറിയാമോ? പക്ഷേ പലപ്പോഴും അതിന് വലിയ പ്രയാസമാണല്ലേ. 14 വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ബിംബാരാധനയിൽ നിന്നും സമ്പൂർണമായ ഒരു വേർപാട് പൌലോസ് ആവശ്യപ്പെടുകയാണ്. ജഡീക സ്വഭാവമുള്ള പാപങ്ങളിൽ നിന്നും വിമോചനം, ലോകമയത്വത്തിൽ നിന്നും മോചനം, അതാണ് അവനോട് പറയുന്നത്. വേർപെട്ട വിശ്വാസികൾ, വേർപെട്ട വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടർ ഇന്നുണ്ട്. അവരിൽ കാണുന്നിടത്തോളം ലോകമയത്വം മറ്റനേകരിലും കാണാറില്ല എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ദുഃഖസത്യമാണ്. ആരോ പറഞ്ഞു, ഏതാനും കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോട് ഉപയോഗിക്കാതിരുന്നിട്ട് തങ്ങൾ വേർപെട്ടവരാകുന്നു എന്ന് കരുതുന്നത് വലിയ അബദ്ധമാകുന്നു എന്ന്. വേർപാട് ആദ്യം ഹൃദയത്തിലാകുന്നു ഉണ്ടാകേണ്ടത്. പ്രധാനമായും കൃഷിയിലേർപ്പെട്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങളോട് ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണം നാം കാണുന്നു. ഒരു കാളയെയും കഴുതയെയും ഒരേ നുകത്തിൻ കീഴിൽ കെട്ടരുതെന്ന് ദൈവം അവരോട് അരുളിച്ചെയ്തു. അത് ഒരുപോലെ അല്ലാത്ത മൃഗങ്ങളെ ഒരു നുകത്തിൻ കീഴിൽ കെട്ടുന്നതാണ്. ഒന്ന് ശുദ്ധിയുള്ളതും മറ്റേത് ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളായിരുന്നു. ഇവിടെ ദൈവം ദൈവമക്കളോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത്, ഒരു വിശ്വാസി ഒരു അവിശ്വാസിയുമായി ഒരു നുകത്തിന് കീഴിൽ ആകരുതെന്ന്. എങ്ങനെയാണ് ആളുകൾ ഒരു നുകത്തിന് കീഴിൽ വരുന്നത്? ഏതെങ്കിലും വിധത്തിലുള്ള യഥാർത്ഥ ബന്ധമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പങ്ക് കച്ചവടമാകാം, വിവാഹബന്ധമാകാം, ഒരു ദീർഘകാലത്തേക്ക് ഒരുമിച്ചുള്ള ജോലിയാകാം. തീർച്ചയായും വിവാഹം രണ്ട് വ്യക്തികളെ ഒരു നുകത്തിന് കീഴിൽ കെട്ടുകയാണ്. ഒരു ദൈവവൈതലും ദൈവവൈതലായിത്തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഒന്നിക്കുവാൻ പാടില്ല. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇത് അനേകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കുവാൻ അനേകം ഉപാധികളും പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനൊരു ബന്ധത്തിൽ ചേരുന്നത് ദൈവത്തോട് മറുതലിക്കുകയാണ് എന്ന് ആദ്യം ഓർക്കണം. ദൈവത്തോട് വാദിച്ച് ജയിക്കാമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരു ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിൽ ഒരുമിച്ച് കെട്ടി ഉഴുവാൻ പാടില്ല. ഒരു ദൈവവൈതലും പിശാചിന്റെ മകനോ മകളോ കൂടി ഒരു നുകത്തിന് കീഴിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ സാധ്യമല്ല. വിവാഹബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം ഒത്തു പയ്യൻ അല്ലെങ്കിൽ പെണ്ണ് ഒരു ദൈവവൈതൽ അല്ലെന്ന് മാത്രം. അത് പിന്നെ ശരിയായിക്കൊള്ളുമെന്നാണ് പലരുടെയും ഭാഷ്യം. എന്നാൽ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, ഈ പറഞ്ഞത് ആദ്യം അങ്ങ് ശരിയാകുകയല്ലായിരുന്നോ? നാം എത്ര ഇടുങ്ങി ചിന്തിക്കുന്നു, അതിന്റെ ഫലം കൊയ്യുന്നു ഇല്ലേ? വസ്തുമയമായുള്ള കാര്യത്തിൽ കൂടുതൽ താൽപര്യം കാണിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുവാൻ പോലും നാം മടിക്കുന്നില്ല. ഇതാണ് ലോകത്തിന്റെ പ്രത്യേകത, ഇതാണ് ജഡത്തിന്റെ ആ വലിയ പ്രശ്നം. അനേകരിലും ഈ അബദ്ധം കാണിച്ച അനേകർക്കുമുണ്ടായ വലിയ ബുദ്ധിമുട്ട് നാം മനസ്സിലാക്കിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഇന്നും നാമും ആ വഴിയിലേക്ക് പോകുവാനായി നമ്മെ പ്രലോഭിപ്പിക്കുന്ന ജഡത്തിന്റെ ലോകത്തിന്റെ ആകർഷണം എത്ര ഭയാനകമാണെന്നറിയാമോ? പലരുടെയും ആത്മീയത്തിന്റെ പരീക്ഷണം പണത്തോടടുക്കുമ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ ബന്ധത്തിന്റെ വേറൊരു ഉദാഹരണം ഏതെങ്കിലും ഒരു സംഘടനയുമായി താതാത്മ്യപ്പെടുന്നതിലാണ്. ഉദാഹരണത്തിന്, ദൈവവചനം കൃത്യമായി വിശ്വസിക്കുകയും സുവിശേഷവിഹിതമായി പോകുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതിന് വിരുദ്ധമായി പോകുന്ന ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാൻ ആരംഭിച്ചാൽ അത് അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടുകയാണ്. അവരുടെ ശമ്പളവും പറ്റി അവരോട് താതാത്മ്യപ്പെട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ഇത് ദൈവവചനം അനുവദിച്ചിട്ടുള്ളതല്ല എന്നോർക്കണം. താൽക്കാലികമായൊരു ബന്ധപ്പെടലല്ല ഇവിടുത്തെ വിഷയം. പൌലോസ് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കൂ. ഒരു പുതിയ പട്ടണത്തിൽ ചെന്നാൽ പൌലോസ് ആദ്യം ചെയ്തിരുന്നത് അവിടെയുള്ള സിനഗോഗിൽ, അതെ, യഹൂദന്മാരുടെ പള്ളിയിൽ പ്രവേശിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം എതിർത്തിരുന്നതായ ആ യഹൂദന്മാരുടെ പള്ളികളിൽ നിന്നുമായിരുന്നു അവൻ ആദ്യം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചത്. എന്നിട്ടും പൌലോസ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് അവിടെയായിരുന്നു. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ദൈവം പൌലോസിനെ നയിച്ചത് അപ്രകാരത്തിലായിരുന്നു. എന്നാൽ പൌലോസ് അതിലൊരു പള്ളിയിൽ ചേർന്ന് അതിലെ റബ്ബിയായി തീർന്നാൽ അതിനെ ഒരു നുകം എന്ന് പറയുവാൻ സാധിക്കും. പൌലോസ് ഇവിടെ സംസാരിക്കുന്നത് സ്ഥിരമായ ഒരു ക്രമീകരണത്തിൽ ഒരു നുകത്തിന് കീഴ് വരുന്നതിനെക്കുറിച്ചാണ്. അതെ, വിവാഹബന്ധമോ കൂട്ടു ബിസിനസ്സോ ഒരു സംഘടനയിലെ ജോലിയോ ഒരു സഭയിലെ അംഗത്വമോ ഒക്കെ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടുന്നതാകാം. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത വാക്യത്തിൽ അവനത് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് നോക്കിക്കാട്ടെ, 15 വാക്യം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി? അവിശ്വാസികളും നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളുമായി സാധാരണ ബന്ധം ഈ വാക്യം വിലക്കുന്നില്ല. ബലിയാൽ എന്നത് സാത്താന് പൌലോസ് പറയുന്ന ഒരു പേര് മാത്രം. നാം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുമായി ഒരു ബന്ധവും അരുതരുതെന്നല്ല ഇവിടുത്തെ ആശയം. ഇത് വളരെ ഇടുങ്ങി ചിന്തിക്കുവാൻ പലർക്കും ഇടയാക്കിയിട്ടുള്ള ഒരു ഭാഗമാകുന്നു. വെളിച്ചമാകുന്ന ദൈവരാജ്യം കണ്ടെത്തിയിട്ടുള്ളവർക്ക് അന്ധകാരത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെടുവാനോ അനുരഞ്ജനപ്പെട്ടു പോകുവാനോ കഴിയുകയില്ല. ഇത് അവരവരുടെ സാഹചര്യത്തിൽ ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനിയും 16 വാക്യത്തിൽ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്. ഇവിടെ പൗലോസ് പ്രത്യേകമായി വിഗ്രഹാരാധനയെ എടുത്തു പറയുന്നു. ദൈവത്തിന്റെ മന്ദിരത്തിന് ഈ ആരാധനയോട് ഒരു യോജ്യതയുമില്ല. എവിടെയാണ് ഈ മന്ദിരം? ഇന്ന് ദൈവത്തിന്റെ മന്ദിരം ഓരോ വിശ്വാസിയുടെയും ശരീരമാകുന്നു. നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ദൈവം വസിക്കുന്ന ഒന്നിന് വിഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ കോലങ്ങളുമായി യോജ്യത പാടില്ല എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 17 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു. വേർപാടിനും വിശുദ്ധീകരണത്തിനുമുള്ള ആഹ്വാനമാണിത്. ബിംബാരാധന താൻ വെറുക്കുന്നു. ലോകമയത്വത്തിൽ നിന്നും അതിന്റെ വഴികളിൽ നിന്നുമുള്ള വേർപാട് ദൈവം ഓരോ വിശ്വാസിയിലും ആഗ്രഹിക്കുന്നു. വിശ്വാസി അശുദ്ധമായതിനെ സ്പർശിക്കുവാൻ പോലും അനുവദിച്ചിട്ടില്ല. യെരിഹോ പട്ടണം യോശുവയും ഇസ്രായേൽ ജനവും കൂടി വിശ്വാസത്താൽ പിടിച്ച സംഭവം യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അവിടെ ആഖാൻ എന്ന വ്യക്തി ശബദാർപ്പിതം കൈവശപ്പെടുത്തുന്നു. ദൈവം തുടരുത് എന്ന് പറഞ്ഞ സംഗതി അവൻ സ്വന്ത ആവശ്യത്തിനായി എടുക്കുകയും ഒളിച്ചുവെക്കുകയും ചെയ്യുന്നു. തൊടാൻ പാടില്ലാത്തതിനെ ഇസ്രായേൽ തൊട്ടു. അതിനുശേഷം ചെറിയ പട്ടണമായ ഹായിയുടെ നേരെ അവർ പുറപ്പെട്ടു ചെല്ലുന്നു. ആ സംഭവം നിങ്ങൾ ഓർക്കുമല്ലോ. നിഷ്പ്രയാസം അതിനെ കീഴടക്കാം എന്ന വിശ്വാസത്താൽ അവർക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? അവർ ലജ്ജിതരായി തോറ്റോടി. ലോകമയത്വത്തിൽ നിന്നും അശുദ്ധമായതിൽ നിന്നും വേർപെടാൻ ദൈവം കൽപ്പിച്ചത് അവർ ലംഘിച്ചു. വേർപെട്ടവരെന്ന് സ്വയം ചിന്തിക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയ്യോ, അവർ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അതൊക്കെ ഭയങ്കര പാപങ്ങളാണ്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ഇല്ല. എന്നാൽ ഏഷണി പറയുന്നതിൽ പലപ്പോഴും അവർ അടിമപ്പെട്ടിരിക്കുകയാണ്. എത്ര താണ നിലവാരത്തിൽ സംസാരിക്കുവാനും ഇങ്ങനെയുള്ളവർക്ക് മടിയില്ല. അത് ലോകമയത്വമാണെന്നോ അശുദ്ധമാണെന്നോ ദൈവഹിതത്തിനെതിരാണെന്നോ അവർ ചിന്തിക്കില്ല. അറിഞ്ഞാൽ തന്നെ അംഗീകരിക്കുകയുമില്ല. അവർ അതിന്റെ അടിമകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സകല ആഡംബരങ്ങളുടെയും പിൻപേ അവർ പോകും. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളെ അവർ ധരിക്കൂ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പണം പാഴാക്കുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല. എന്നിട്ടും തങ്ങൾ ലോകമയത്വത്തിൽ നിന്നും വേർപെട്ടവരാകുന്നു എന്ന് അവർ കരുതുന്നു. ഞാൻ വ്യക്തിപരമായി ആരെയും വിധിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയുമല്ലല്ലോ. എന്നിരുന്നാലും ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നാം വളരെ വളരെ സൂക്ഷിക്കണം. ദൈവീക കാര്യങ്ങൾ സംസാരിക്കുവാനും ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി വർണ്ണിക്കുവാനും നാം അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും അവനുവേണ്ടി വേർപെട്ടവരാകുന്നു എന്ന് നമ്മെ തന്നെ കരുതുവാനുമെല്ലാം എളുപ്പമാണ്. അതേസമയം വാസ്തവമായി ലോകമയത്വത്തിൽ നിന്നും വേർപെടാതെയും ക്രിസ്തുവിനോട് ചേരാതെയും ഇരിക്കാവുന്നതാണ്. അനേകരും ഈ വേർപെട്ടവർ എന്ന് പറയുന്നത് ഒരുതരം ഒളിച്ചോട്ടം മാത്രമാകുന്നു എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോകുകയാണ്. അങ്ങനെയായാൽ ആരും തങ്ങളോടൊന്നും ചോദിക്കില്ലല്ലോ എന്ന ചിന്ത കൊണ്ട് ഒരുതരം കപടഭക്തി. ഇത് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്തവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ ആത്മാർത്ഥമായി മുൻപോട്ട് പോകുന്ന അനേകരുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ദൈവവചനം വളരെ വ്യക്തമാണ്. ദൈവവചനത്തിൽ നാം വായിച്ചുള്ള വിശ്വാസികളോട് ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത് അവർ ഒരിക്കലും നീതിയും അധർമ്മവും കൂട്ടിച്ചേർത്ത് മുൻപോട്ട് പോകരുത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ കണ്ടാൽ ചിരിക്കരുത്, അവരെ സഹായിക്കരുത് എന്നല്ല ഇവിടുത്തെ അർത്ഥം. വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു യോജ്യത, നാം അത് കണ്ടു. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ദേവാലയത്തിനും വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ദൈവം തന്നെ പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. നാം അപ്രകാരത്തിലുള്ള വ്യക്തികളായിരിക്കെ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഞാൻ ഓർപ്പിച്ചല്ലോ, നാം ഇതിന് വലിയ വില കൊടുക്കുവാൻ തയ്യാറാകണം. വില കൊടുക്കുവാൻ തയ്യാറല്ല എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. ദൈവം പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരരുത്. ഞാൻ പറയുന്നത് ഒരു മതഭ്രാന്തനായി ജീവിക്കണമെന്നല്ല, എന്നാൽ അശുദ്ധിയോട് എത്രയും അടുത്തു ചെല്ലുമോ അത്രയും നാമും അശുദ്ധരായി തീരും എന്ന കാര്യം മറക്കരുത്. ഒരു ദൈവവേദരാകുന്നതിന് മുൻപ് അതിന്റെ ഗൌരവം താങ്കൾ മനസ്സിലാക്കണം. അർത്ഥമില്ലാതെ ഒരു ദൈവ പൈതൽ ആകരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കർത്താവ് സകലത്തിനും മതിയായവൻ എന്ന് താങ്കൾക്ക് ഉറപ്പില്ല എങ്കിൽ അതും പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന് ചുരുക്കം. അവിടുന്ന് താങ്കളെ സംതൃപ്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അതുപോലെ അഭിനയിക്കരുത്. ഇതത്ര പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു തുറന്ന മനോഭാവം, ഹൃദയം നമുക്കുണ്ടാകണം. തുടർന്ന് ആ അതിമഹത്തായ വാഗ്ദത്തം നാം കാണുന്നു. നാം വായിച്ചത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പിതാവിന് മഹത്വം കൊണ്ടുവരുന്ന മകനോ മകളോ ആയിരിക്കും നിങ്ങൾ. ദൈവം സ്നേഹിക്കുന്ന ദൈവപൈതൽ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സ്നേഹം കൂടുതൽ നേടുന്നത് അവർ അനുസരണമുള്ളവരും അവർ ദൈവഭയമുള്ളവരും നല്ലവരുമായി വളർന്നു വരുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ അവർ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവരായിരിക്കും. അതുപോലെ ദൈവത്തെ നമുക്ക് ദുഃഖിപ്പിക്കുവാൻ സാധിക്കും. വീണ്ടും വീണ്ടും എന്റെ കുഞ്ഞ് സത്യം അറിഞ്ഞിട്ടും ഞാൻ അവനെ സത്യം പഠിപ്പിച്ചിട്ടും അവൻ വീണ്ടും പഴയ വഴിയിലേക്ക് പോകുന്നല്ലോ എന്ന് ചിന്തിച്ച് ദൈവം ദുഃഖിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ താങ്കളൊരു വിശ്വാസിയാകുന്നെങ്കിൽ ദൈവം എപ്പോഴും താങ്കളുടെ പിതാവാണ്. അത് മറക്കരുത്. ദൈവം ഇവിടെ പറയുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാവിനെ പോലെ അവിടെ നാകുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. താങ്കളെ ഒരു മകനെപ്പോലെ കരുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കൾ ലോകത്തിന്റെ പിൻപെ പോയാൽ കപടവേഷവും ധരിച്ച് നടന്നാൽ താങ്കൾ പറയുന്നത് അർത്ഥമാക്കാതിരുന്നാൽ അവൻ താങ്കളെ തീർച്ചയായും ശിക്ഷിക്കും. അതെ, ഒരുപക്ഷെ അത് എവിടെയെങ്കിലും എല്ലാവരും കാണുന്ന സ്ഥലത്ത് കൊണ്ടിട്ടായിരിക്കില്ല, മുറിക്കുള്ളിൽ കയറ്റിയിട്ടായിരിക്കും അടിക്കുന്നത്. എന്നും താങ്കളെ അങ്ങനെ കൊണ്ടടിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല സുഹൃത്ത്. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അപ്പനും മകനും പോലെ അടുത്ത ഒരു ബന്ധം ദൈവവും നാമും തമ്മിലുമാകും. ഈ ബന്ധം നമ്മിലുണ്ടാകുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നാം ഇതിനെ ഒരുതരം ബന്ധനം പോലെയാകുന്നു കാണുന്നത്, പിടിച്ചുകെട്ടുപോലെ. ഓ, ഇത് ആരാണ് ഇതൊക്കെ അനുസരിക്കാൻ പോകുന്നത്? ഇതൊക്കെ അനുസരിച്ചാൽ പിന്നെ ജീവിതത്തിന്റെ ഒരു ആസ്വാദനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ സുഹൃത്തെ, താങ്കളുടെയും എന്റെയും ജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ദൈവവചനം അനുസരിച്ച് ദൈവഹിതം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ്. അല്ലാത്തതെല്ലാം പിടിച്ചുകെട്ടാണ്, ബന്ധനമാണ്, അടിമത്വമാണ്. നാം ഇത് ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അനേകർക്കും വലിയ മുൻവിധിയാണ്. അവർ ചിന്തിക്കുന്നത് ദൈവവൈതലായി തീർന്നാൽ പിന്നെ യാതൊരു സ്വാതന്ത്ര്യവും കാണില്ല എന്നാണ്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായും പറയുന്നത് സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നത്, അനുഭവിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തെ ആത്മാർത്ഥമായി പിൻപറ്റുന്ന ഒരു ദൈവവൈതല്യം മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തെ പിൻപറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് ഒരു വേർപെട്ട ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായ സ്തോത്രം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ അവിടുത്തെ വചനം ഞങ്ങളുടെ പ്രാണനെയും സന്ധിപഞ്ചകളെയും വേർവിടുവിക്കും വരെ ഇന്ന് തുളച്ചു ചെന്നതിനായി സ്തോത്രം. ഞങ്ങൾ മുൻവിധിയോടെ കണ്ടിരുന്ന പലതും കർത്താവെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ശരിയാവണ്ണം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അനുസരിക്കണമെന്നറിഞ്ഞിട്ടും അവഗണിച്ചു കളഞ്ഞ പലതും ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചതിനായി സ്തോത്രം. വചനം കേൾക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്ത ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തങ്ങളുടെ തീരുമാനത്തിൽ തുടർന്ന് മുൻപോട്ട് പോകാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു ദിവസമാക്കി തീർത്താട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പെടും മനുരാ ചഞ്ചലും വേണ്ടിയും ഭാരപ്പെടും മനുജാ ചഞ്ചലും വേണ്ടിയും ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമൂടെ നിന്നെ വിളിച്ചിരുന്നു ഭാരപ്പെടും മനുജാ ചഞ്ചലും വേണ്ടിയും പാപിയെ സ്നേഹിക്കുന്നോ പാപത്തെ വെറുത്തിടിലും നാഥൻ പാപിയെ സ്നേഹിക്കുന്നോ വന്നിടുക ധൈര്യമായി നീ ചേർത്തിടും യേശു നിന്നെ ഭാരപ്പെടും മനുജാ ചഞ്ചലം വേണ്ടിയും ലോകത്തിൻ പാപം ചുമന്നോ സ്നേഹമോടെ നിന്നെ വിളിച്ചിരുന്നു ഭാരപ്പെടും മനുജാ ചഞ്ചലം വേണ്ടി Thank you. ലോകത്തിൻ വെളിച്ചമായവൻ നിന്റെ പാതയിൽ ദീപമായിടും.